Hit 96.7 FM. Dubai's own. Once again, a very, very good morning.
Hi, good morning.
And മാത്രമല്ല ഇന്നത്തെ ദിവസം ഷാബു ഡേ ആണ്.
ആ
ഒരു ഷാബു ഡേ
ഷാബു
ഒരു പാരലൽ കോളേജ് അധ്യാപകനെ പോലെ കയ്യിൽ ഒരു പുസ്തകവും എന്തിക്കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരുന്ന അതേ പ്രതീതിയാണ്.
അപ്പൊ അങ്ങനെ ഇന്നത്തെ പുസ്തകത്തിലേക്ക്.
ശരി, ഇന്നത്തെ നമ്മുടെ പുസ്തക പരിചയത്തില് രണ്ടുപേരെ പറയുകയാണ്, അവരെ ഓർമ്മിക്കുകയാണ്. രണ്ടുപേർന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ മലയാളിയും മറ്റൊന്ന് ഒരു ഗ്രീക്ക് സാഹിത്യത്തിലെ അതികായൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുമാണ്. ആദ്യം നമ്മുടെ മലയാളി ആയിട്ടുള്ള ആളിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ ചരമവാർഷികമായിരുന്നു ഇന്നലെ. ഫെബ്രുവരി 23 എം കൃഷ്ണൻ നായർ അന്തരിച്ചത്. എം കൃഷ്ണൻ നായർ എന്ന് പറയുമ്പോൾ മലയാളിക്ക് സാഹിത്യ പരിചയം നടത്തിക്കൊടുത്ത, വർഷങ്ങളോളം ഒരു സാഹിത്യ വാരഫലം എന്ന് പറയുന്ന ആഴ്ചതോറുമുള്ള സാഹിത്യ നിരൂപണം നടത്തിയിട്ടുള്ള ആളാണ് എം കൃഷ്ണൻ നായർ. അദ്ദേഹത്തിന്റെ ചരമവാർഷികമാണ്. ഇത്രയും ദീർഘമായി സാഹിത്യ നിരൂപണം നടത്തിയിട്ടുള്ള ഒരാളും ലോകത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് വളരെ സംശയമാണ്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ ഈ മനുഷ്യായുസിൽ ഇത്രയധികം ഒരു സാഹിത്യ തീർത്ഥയാത്ര വായിച്ചു കൂട്ടുക അതായിരുന്നു അദ്ദേഹത്തിന്റെ. അതും ലോകോത്തര സാഹിത്യ സൃഷ്ടികളെ മലയാളത്തിലേക്ക് ഒട്ടനവധി പേർക്ക് പരിചയപ്പെടുത്തി, സാധാരണക്കാർക്ക് പോലും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള എം കൃഷ്ണൻ നായർ ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരുപാട് പേർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ആവേശമുണ്ടാക്കുന്ന ഒരു പുസ്തകമാണ്. അത്തരത്തിലൊരു കഥാപാത്രമാണ് സോർബ ദ ഗ്രീക്ക്, നിക്കോസ് കസൻസാക്കിസിന്റെ പുസ്തകമാണ്.
ഈ ലോക സാഹിത്യത്തിലെ അധികായന്മാരായിട്ടുള്ള കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്, ഒരു ഗ്രീക്ക് റൈറ്റർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് വായിച്ചെടുക്കാനാണ് ഈ ആദ്യം തന്നെ നമ്മൾ തുടക്കകാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പ്യുവർ ഗ്രീക്ക് പേരാണല്ലോ അദ്ദേഹത്തിന്.
കസൻസാക്കിസ് എന്നാണ് അദ്ദേഹത്തിനെ നമുക്ക് അങ്ങനെ വിളിക്കാം. അങ്ങനെ വിളിക്കാന്ന് വെച്ചാൽ അത് തന്നെയാണ് പേര്, കസൻസാക്കിസ്. കസൻസാക്കിസിന്റെ സോർബ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ ഡെന്നിസ് ജോസഫ് ആണ്. ഈ സോർബ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എം കൃഷ്ണൻ നായരൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ, അദ്ദേഹം ഈ പുസ്തകത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മളിത് വായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഗൂഗിളോ ഗൂഗിൾ ബുക്സോ ഇംഗ്ലീഷിലൊക്കെയുള്ള പുസ്തകം ഒന്നും നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. ഇപ്പൊ ഇനിയും വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് വായിക്കണം. കാരണം സോർബ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ഞാനാണോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണോ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ സോർബയാകാൻ ഒരാൾക്കും ആകില്ല. ഇത് ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഓക്കെ, അപ്പൊ ആദ്യം കസൻസാക്കിസിനെ കുറിച്ച് പറയാം. ആധുനിക ഗ്രീക്ക് സാഹിത്യത്തിലെ അധികായനായിരുന്ന നിക്കോസ് കസൻസാക്കിസ് 1893 ഫെബ്രുവരി 18 ജനിച്ചത്. ഫെബ്രുവരി മാസമാണ്. ഈ രണ്ടുപേരെയും അങ്ങനെ ഓർമ്മിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. 1906 നിയമത്തിൽ ബിരുദം നേടിയ അദ്ദേഹം 1907 തത്വചിന്ത പഠിക്കാനായി സോർബോണിലെത്തി. നീഷയുടെ ചിന്തകൾ അക്കാലത്ത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. ഗ്രീസിൽ തിരിച്ചെത്തിയ കസൻസാക്കിസ് നിരവധി ഫിലോസഫി പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം പാരീസ്, ബെർലിൻ, ഈജിപ്റ്റ്, ചൈന, ജപ്പാൻ എന്നിവിടങ്ങൾ സന്ദർശിച്ചു. അക്കാലത്ത് ലെനിന്റെ സിദ്ധാന്തങ്ങളിൽ ആകർഷ്ടനായ കസൻസാക്കിസ് റഷ്യയിലെത്തുകയും താമസിക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റാലിന്റെ വളർച്ചയോടെ കമ്മ്യൂണിസത്തിൽ വിരക്തനായ കസൻസാക്കിസ് തിരികെ ഗ്രീസിലെത്തി. 1945 ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി അദ്ദേഹം ഗ്രീക്ക് മന്ത്രിസഭയിൽ അംഗമായി. 9 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടെങ്കിലും വിജയിയാകാൻ സാധിച്ചില്ല. 1957 അദ്ദേഹം അന്തരിക്കുന്നത്. ഈ 1957 തന്നെയാണ് സോർബ ദ ഗ്രീക്കിന് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനത്തിന് തെരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നോമിനേഷൻ കിട്ടുന്നത്. പക്ഷെ ആ വർഷം അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയില്ല. അന്ന് കിട്ടിയത് അൽബേർ കമ്മ്യൂനായിരുന്നു. അപ്പൊ കമ്മ്യൂ ആ പുരസ്കാരം, അതും ഒരു വോട്ടിനാണ് എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളുള്ളത്. അപ്പൊ കമ്മ്യൂ പുരസ്കാരം കിട്ടിയതിനു ശേഷം പറഞ്ഞത് എന്നേക്കാൾ 100 അർഹനാണ് ഈ പുരസ്കാരത്തിന് കസൻസാക്കിസ് എന്നായിരുന്നു. വീണ്ടും അതിനുശേഷം 9 നോമിനേഷൻ കിട്ടിയെങ്കിലും ഒരു തവണ പോലും കസൻസാക്കിസിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടില്ല. ശരി, നമുക്ക് നമ്മുടെ ഈ കഥയിലേക്ക് വരാം. സോർബ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ വളരെയധികം പ്രണയിക്കുന്ന ഒരാളാണ്. അത്രയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളാണ്. ജീവിതത്തോടുള്ള പ്രണയം എന്താണ് എന്ന് സോർബ പറഞ്ഞുതരും. ഇതിന്റെ ആഖ്യാതാവ് എന്ന് പറയുന്നത് കസൻസാക്കിസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം പുസ്തക പുഴുവാണ്. വായന വായന വായന, എഴുത്ത് എഴുത്ത് എഴുത്ത്, ബുദ്ധനെ കുറിച്ചും ഒക്കെയുള്ള തത്വചിന്തകളിൽ മാത്രം. നമ്മൾ പറഞ്ഞു കസൻസാക്കിസ് തത്വചിന്തയിൽ ആണ് കുറെയൊക്കെ ഫിലോസഫി ഒക്കെ പഠിക്കുകയായിരുന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം കസൻസാക്കിസ് തന്നെയാണ് ഇതിന്റെ ആഖ്യാതാവ്. അദ്ദേഹം ഒരു യാത്രയിലാണ്, ഒരു കപ്പൽ യാത്രയിൽ, അതിനകത്തുള്ള അരണ്ട വെളിച്ചത്തിലുള്ള ഒരു ബാറിനകത്തിരുന്നിട്ട് ഇങ്ങനെ പുസ്തകം വായിക്കുന്നു, മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 പ്രായമുള്ള ഒരു മനുഷ്യനാണ്. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യനാണ്. കണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് ഐസ് ആണ്. പിന്നെ ഒട്ടിയ കവളും നല്ല ബലമുള്ള താടിയിലും ചുരുണ്ട് നരച്ച് മൂടിയുള്ള ഒരു അപരിചിതനാണ്. പുസ്തകം പിന്നീട് സിനിമ ആയപ്പോഴത്തേക്ക് ആന്റണിക്കിനാണ് ഈ സോർബയായിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് സോർബ വായിച്ചിട്ടുള്ളവർക്ക് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കും സോർബയായിട്ട് അദ്ദേഹം അല്ലാതെ വേറൊരാളെയും സങ്കല്പിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആന്റണി ക്വിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം, കാരണം അതാണ് ഈ കഥാപാത്രം. അങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹം തൊട്ടപ്പുറത്തിരുന്നും അദ്ദേഹിച്ചുകൊണ്ടിരിക്കുന്നതും ചോദിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാ യാത്ര എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ലിഗ്നൈറ്റ് കുഴിച്ചെടുക്കാൻ വേണ്ടിട്ട് അകലെയുള്ള ഒരു ദ്വീപിലേക്ക് പോകാൻ പോവാണ്, എന്നെ കൂടെ കൂട്ടാമോ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുറെ കഥകളൊക്കെ പറഞ്ഞു തരാം, പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനാണ്. ആ ഭാഗം എങ്ങനെയാണ്, നിങ്ങൾ വരുന്ന, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമ്മതം, നിങ്ങൾ എന്റെ കൂടെ പോകുന്നുള്ളൂ, എനിക്ക് ക്രീറ്റിൽ കുറച്ച് ലിഗ്നൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ തൊഴിലാളികളുടെ മേൽനോട്ടം വഹിച്ചു കഴിയാം, വൈകുന്നേരങ്ങളിൽ നമുക്ക് കടൽ തീരത്ത് മലർന്നു കിടക്കാം, എനിക്ക് ഭാര്യയോ കുട്ടികളോ ഇല്ല, നമുക്ക് ഒരുമിച്ച് തിന്നു കുടിച്ചു കഴിയാം, നിങ്ങൾക്ക് സാന്ദുരിയും വായിക്കാം. ഇദ്ദേഹത്തിന്റെ സംഗീത ഉപകരണമാണ്. അപ്പം ഇദ്ദേഹം നന്നായി സാന്ദുരി വായിക്കുന്ന ഒരാളാണ്, ഇദ്ദേഹം നന്നായി നൃത്തം ചെയ്യുന്ന ഒരാളാണ്, നന്നായി മദ്യപിക്കും, ജീവിതത്തിൽ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യുന്ന ആളാണ്. അതായത് നമ്മൾ പറയില്ലേ, ചില മനുഷ്യർക്ക് ജീവിതമുണ്ട്, ജീവിതത്തിനേക്കാൾ വളരുന്ന ചില കഥാപാത്രങ്ങൾ ചില മനുഷ്യരെ നമുക്ക് കാണുക ബുദ്ധിമുട്ടായിരിക്കും. ഈ സോർബയെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരുപാട് സിനിമകളിൽ പല കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ മലയാളത്തിൽ പോലും വന്നിട്ടുണ്ട്. ഞാൻ ഈ സോർബയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, എന്നെ ആരും തെറിവിളിക്കുകയും ചെയ്യരുത്. ഇപ്പം രഞ്ജിത്തിന്റെ ചില പുരുഷ കഥാപാത്രങ്ങൾക്ക് ഈ സോർബയെ പോലെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ദേവാസുരത്തിലെ മോഹൻലാല്, ആറാം തമ്പുരാനിലെ മോഹൻലാല് ആദ്യ ഭാഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അതായത് ജീവിതത്തെ എൻജോയ് ചെയ്യാണ്, വേറൊന്നുമില്ല, എന്ന
ഫ്രീ സോൾ
അതാണ്. അപ്പൊ ഇത് ആദ്യ ഭാഗത്ത്, പിന്നീട് വരുമ്പോഴത്തേക്ക് സോർബയുടെ അടുത്തുപോലും എത്താനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പം അങ്ങനെ ചില ഒരുപാട് പേർക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അതൊക്കെ ശരി, പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സാന്ദുരി വായിക്കൂ, എനിക്ക് തോന്നണം, ഞാൻ നിങ്ങളുടെ പണിക്കാരനാണെന്നതൊക്കെ ശരി തന്നെ, എനിക്ക് സാന്ദുരി വേറെ, ഇതൊരു വന്യമൃഗമാണ്, ഇതിന് സ്വാതന്ത്ര്യം വേണം, നല്ല സന്തോഷത്തിലാണെങ്കിൽ ഞാൻ സാന്ദുരി വായിക്കും, പാടുകയും ചെയ്യും, നൃത്തവും എനിക്കറിയാം, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നണം, നിങ്ങൾ നിർബന്ധിച്ചാൽ എല്ലാം തീരും, ഒന്ന് നിങ്ങൾ ഓർക്കണം ഞാനൊരു മനുഷ്യനാണ്. അപ്പം ആഖ്യാതാവ് ചോദിക്കുന്നു, മനുഷ്യനോ എന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ പൂർണ്ണ സ്വതന്ത്ര മനുഷ്യൻ. സോർബയ്ക്ക് വേണ്ടി ഒരു റം കൂടി ഞാൻ പറഞ്ഞു, രണ്ടെണ്ണം സോർബ തിരുത്തി, നമ്മുടെ എഗ്രിമെന്റിനെ പ്രതി നിങ്ങൾ ഒന്നുകൂടി കഴിക്കുന്നു, എന്താ ശരി, ഞങ്ങൾ ഗ്ലാസുകൾ കൂട്ടിമുട്ടിച്ചു, നേരം ശരിക്കും വെളുത്തിരുന്നു, കപ്പൽ അതിന്റെ സൈറൺ നീട്ടി മുടക്കി, ദൈവം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ, ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് സോർബയോട് പറഞ്ഞു, സോർബ നമുക്ക് പോവാം. അപ്പൊ സോർബ തിരിച്ചു പറഞ്ഞത്, ദൈവം മാത്രം പോരാ, ചെകുത്താനും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. സോർബ ശാന്തനായി പറഞ്ഞു, അയാൾ സാന്ദുര്യം എടുത്ത് വാതിൽ തുറന്ന് ആദ്യം പുറത്തിറങ്ങി. അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിഷ്ഠമായ കൈകളോടുകൂടി ചോരയും വിയർപ്പും ഒക്കെ ശരീരത്തിലുള്ള ഒരു മനുഷ്യൻ, എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യൻ. ആഖ്യാതവ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ നല്ല മയമുള്ള കൈകൾ, അയാൾക്ക് ആകെ വായനയും എഴുത്തു മാത്രമേ അറിയൂ. അയാളെ സംബന്ധിച്ച് ചോരയും ചെളിയും ഒന്നും പുരളാതെ കറ പിടിക്കാതുള്ള ഒരു ജീവിതമാണ്. എന്നാൽ ഇയാൾ സ്വതന്ത്രനും ഉത്സാഹിയും ഒക്കെയാണ്. യാത്രക്കിടയിൽ സോർബയെ പോലെ വേദനകളിലൂടെ ആഘോഷത്തിലൂടെയൊക്കെ പോയെങ്കിൽ എന്ന് നമ്മുടെ ആഖ്യാതാവും വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി ക്രീറ്റയിലെത്തുന്നു, അവിടെ ലിഗ്നൈറ്റ് കുഴിക്കുന്ന സ്ഥലത്ത് നിന്നും അവിടുത്തെ പണിക്കാരനായിട്ട് മാറുന്നു. ഇതിനകത്ത് ജീവിതത്തെ കുറിച്ചുള്ള കുറെ നിരീക്ഷണങ്ങളുണ്ട്. അതിൽ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം സോർബ ഒരു അപ്പൂപ്പനെ കാണുകയാണ്. അപ്പം ഒരു കുഗ്രാമത്തിൽ വെച്ച് ആൽമണ്ട് വൃക്ഷം നടന്ന ഒരു അപ്പൂപ്പനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇത്രയും പ്രായം ചെന്ന് മുതുക് വളഞ്ഞു വേച്ചു വേച്ച് നടക്കുന്ന ഒരു വൃദ്ധനാണ്, അപ്പൂപ്പൻ ആൽമണ്ട് തൈ നടുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ അപ്പൂപ്പൻ പറഞ്ഞൊരു മറുപടി, മകനെ, ഞാൻ ജീവിക്കുന്നത് തന്നെ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അയാൾ പറഞ്ഞ മറുപടി, ഞാൻ ജീവിക്കുന്നത് തന്നെ ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ സോർബ തിരിച്ചു പറഞ്ഞത്, ഞാനാകട്ടെ തൊട്ടടുത്ത നിമിഷം മരിക്കാൻ തയ്യാറാകുന്ന മട്ടിലാണ്. അതായത് ഒരു മനുഷ്യൻ എപ്പോഴാണ് എപ്പോഴും ആക്റ്റീവായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഘട്ടങ്ങളിലുമാണ്. ഒന്ന്, ഞാൻ ഒരിക്കലും മരിക്കില്ല, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതൊക്കെ ചെയ്യാം. ആലോചിച്ച് നോക്കുക, കസൻ സാക്കിന്റെ ജീവിതത്തെ കുറിച്ചുള്ള നിരീക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. പോട്ടെ, ഇവരവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ഇദ്ദേഹം ബുംബുലീന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന, അവരെ കുറിച്ചും ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇവരെ പരിചയപ്പെടുന്നു, അവരും വളരെ വൃദ്ധയാണ്, വളരെ പ്രായം ചെന്നവരാണ്, പക്ഷേ അവരുടെ സൗന്ദര്യത്തിൽ ആകർഷണനാണ് സോർബ. സോർബയ്ക്ക് അങ്ങനെയൊന്നുമില്ല, എവിടെ ചെന്നാലും ഒരു സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ ആകർഷണമാവും. അതാണല്ലോ, സ്വതന്ത്രനാണ്, ഉത്സാഹിയാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ചായക്കട നടത്തുന്ന വൃദ്ധ മദാം ഓർത്തസ് എന്നാണ് അവരുടെ പേര്, അവരുടെ പ്രണയം. പിന്നെ അനക്സോസി അമ്മാവനുണ്ട്, മാവറോണ്ടുവിന്റെ മകൻ പാവ്ലിയുണ്ട്, വിധവയും ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാര് വഴിതെറ്റിക്കുന്നവരെന്ന് ഗ്രാമം പഴിചാരുകയും ചെയ്യുന്ന സോർമലീന എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. ഈ സോർമലീന വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ ആത്മഹത്യ ചെയ്യുന്ന പാവ്ലിയുണ്ട്, അതിന്റെ പേരിൽ സോർമലീനയുടെ കൊലപാതകം അതിൽ വിഷമിക്കുന്ന അവിടെ ഇഷ്ടപ്പെട്ടിരുന്ന സോർബയും ആഖ്യാതവും, ഇങ്ങനെയൊക്കെ കഥകളൊക്കെ ഉണ്ട്. ഇതില് അവസാനം ഈ ലിഗ്നൈറ്റ് കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ഇദ്ദേഹം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെയുള്ള കാട് മുഴുവനും നമുക്ക് സ്വന്തമാക്കാം എന്ന് കരുതിയിട്ട് താഴെ ഇറക്കിക്കൊണ്ടുവരാൻ, മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് താഴെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു റോപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് സ്ഥിരോത്സാഹി ആയിട്ടുള്ള, ഇതിനിടയ്ക്ക് നൃത്തം ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങളെല്ലാം ചിതറിത്തെറിച്ച് പോകുമെന്ന് വരെ ചിന്തിക്കുന്ന തരത്തിലുള്ള നൃത്തമാണ്. അതായത് എന്ത് ചെയ്താലും 100% ആണ് അതിൽ. അതിനിപ്പോ ജോലി ചെയ്യുകയാണെങ്കിൽ 100%, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 100%, മദ്യം ഇനിയിപ്പോ പ്രണയിക്കുകയാണെങ്കിൽ അങ്ങനെ, ആരെങ്കിലുമായിട്ട് രമിക്കുകയാണെങ്കിൽ അങ്ങനെ, എന്തിലും 100% ആണ്. ആ സമയത്ത് വേറെന്തിനെ കുറിച്ചും ചിന്തയില്ല. അപ്പൊ ഇദ്ദേഹം വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന അവസരത്തിലും പറയുന്ന ജീവിതം അതല്ല. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ കുറെ പുസ്തകങ്ങൾ വാരിക്കൂട്ടി വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ അതിനേക്കാൾ കൂടുതൽ അനുഭവമുള്ളവനാണ്. ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചതാണ്. ഞാനൊരു സിൻബാദാണ്. നിങ്ങൾക്ക് ഞാൻ കഥകൾ പറഞ്ഞുതരാം. അവസാനം ഇത്രയും വായിച്ച്, ഇത്രയും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആഖ്യാതാവ് തന്നെ വിചാരിക്കുന്നുണ്ട്, ഞാൻ വായിച്ചതൊന്നും ഒന്നുമല്ല, ഇവൻ കണ്ട ജീവിതമോ ഇവൻ പറയുന്ന ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളോ ഒന്നുമല്ല. ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ പണിക്കാരോട്, ഇയാൾ വളരെ സോഷ്യലിസ്റ്റാണ്. ആരാണ്? നമ്മുടെ ഈ ഉടമ, ആഖ്യാതാവ് ലിഗ്നൈറ്റ്. അപ്പൊ അദ്ദേഹം ഈ പണിക്കാരോടൊക്കെ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ നേരാ സമയത്ത് ഭക്ഷണം കഴിയും. അപ്പോഴ് സോർബ് പറയുന്നുണ്ട്, ബോസ് ഇതല്ല രീതി. നിങ്ങൾ അവരോട് ക്രൂവലായിട്ട് പെരുമാറേണ്ട സമയത്ത് ക്രൂവലായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യില്ല. സോഷ്യലിസം ഒക്കെ അവിടെ നിന്നോട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പം സോഷ്യലിസം, ഈ പ്രകൃതി സ്നേഹം എന്നൊക്കെ പറയുന്ന സമയത്ത് സോർബ അതിനൊക്കെ നേരെ വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞത്, ഈ റോപ്പ് ഉണ്ടാക്കി, ഇത് ആ സിനിമയുടെ ഒരു അത്യുഗ്രം സീനാണ്. ഈ റോപ്പ് ഉണ്ടാക്കിയിട്ട് തടികളെല്ലാം ഇറക്കാൻ വേണ്ടി ഇപ്പൊ അവിടെയുള്ള മിഷണറിയിലെ പാതിരിമാരും ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിന്റെ റോപ്പ് വെക്ക് കേബിൾ എടുക്കാനും ഒക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവസാനം എല്ലാം ചെയ്ത് റോപ്പ് വേയുടെ ആദ്യത്തെ ശ്രമം നടത്തുമ്പോഴത്തേക്ക് പരാജയപ്പെട്ടു, രണ്ടും പരാജയപ്പെട്ടു, മൂന്നാമതും പരാജയപ്പെട്ടു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആളുകൾ ചെതറി ഓടിപ്പോവാണ്. ആ സമയത്ത് ഇയാള് ആഖ്യാതാവാകെ ഞെട്ടി നിൽക്കുകയാണ്, നമ്മുടെ ബോസ് ഞെട്ടി നിൽക്കുക. അപ്പൊ സോർബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ബോസ് ഇത്ര ഗംഭീരമായ ഒരു തകർച്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടാണ് അത് പൊട്ടിത്തെറിച്ച് പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് തൊട്ടടുത്തിരുന്ന ഒരു ഇറച്ചി കഷ്ണം രുചിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഓഹ് എന്തൊരു രുചി ഇതിന്. ഇങ്ങനെ പറയാൻ ഏത് മനുഷ്യന് സാധിക്കും എന്ന് ബോസ് ചിന്തിക്കുകയാണ്. കാരണം അത്രയേറെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കി വെച്ച സാധനം. ആ സമയത്ത് അതിനു മുമ്പ് പല പ്രാവശ്യവും ഈ ബോസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വരൂ, നൃത്തം ചെയ്യൂ, ജീവിതത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറയുമ്പോഴും എൻജോയ് ചെയ്യാത്ത ബോസ് ആ സമയത്ത് പറയാണ്, എനിക്ക് നിന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു നൃത്തരംഗം കൂടിയാണ് അത്. അതായത് ആന്റണി കിന്നിന്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ സിനിമാ അഭിനയത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ആണെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ സോർബ എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ മാത്രം ചുറ്റിപ്പറ്റി പോകുന്ന ഒരു പുസ്തകമാണ്, 300 പേജ് ഉള്ളത്. അപ്പം ജീവിതത്തെ കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത സോർബ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമുക്ക് സമ്മാനിച്ച കസൻ സാക്കീസിനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ പുസ്തക പരിചയം നമ്മൾ നടത്തുന്നു. On the Big Breakfast Club.